2020 ഏപ്രിൽ 29 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. പാഠപുസ്തകം ഓൺലൈനിൽ നൽകിയാൽ മാത്രം പോരാ. ലോകമെങ്ങും പടർന്നുപിടിച്ച മഹാമാരി കോവിഡ്-19 പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. സംസ്ഥാനത്തും രാജ്യത്തും എന്തിന് ലോകമൊട്ടാകെയും സമാനമായ സ്ഥിതിവിശേഷമാണ്. മനുഷ്യരുടെ ഒത്തുചേരൽ പോലും വിലക്കപ്പെട്ട ഇങ്ങനെയൊരു കാലം ആരും മനസ്സിൽ പോലും വിഭാവന ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. മധ്യവേനൽ അവധിക്കാലമായതിനാൽ ലോക്ഡൌൺ മൂലം സ്കൂൾ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആശ്വസിക്കുമ്പോഴും SSLC +1, +2, VHS പരീക്ഷകൾ പൂർത്തീകരിക്കാനായിട്ടില്ലെന്ന വസ്തുത ബാക്കി നിൽക്കുന്നു. സാമ്പ്രദായിക സംവിധാനത്തിൽ നിന്ന് എടുത്തുചാടിയുള്ള മാറ്റം പ്രായോഗികമല്ലാത്തതിനാൽ പതിവ് രീതിയിൽ തന്നെ ലോക്ഡൌണിന് ശേഷം ആ പരീക്ഷകൾ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. അതേസമയം കോവിഡ് വ്യാപനം നൽകുന്ന പാഠം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പഠനവും പരീക്ഷാരീതിയുമൊക്കെ ഭാവിയിൽ മാറ്റേണ്ടിയിരിക്കുന്നുവെന്ന് ഗൌരവമായി ചിന്തിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് 1-ാം ക്ലാസ് മുതൽക്കുള്ള പാഠപുസ്തകങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. അഭിനന്ദനാർഹമായ നടപടിയാണ് അതെങ്കിലും വീട്ടിൽ സ്മാർട്ട് ഫോണോ അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോടുകൂടിയ കമ്പ്യൂട്ടറോ ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അപ്രാപ്യമായി തുടരും. സ്കൂളിൽ വരുമ്പോൾ മാത്രമാണ് അവരിൽ വലിയൊരു പങ്കും കമ്പ്യൂട്ടർ കാണുന്നത്. മൊബൈൽ ഫോൺ ഇല്ലാത്ത വീടുകളില്ലെന്ന സ്ഥിതിവിവരക്കണക്കൊക്കെ ഉയർത്തിക്കാട്ടിയാലും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിൽ അധികവും പാവപ്പെട്ട വീടുകളിൽ നിന്നും വരുന്നവരും ഈ സംവിധാനങ്ങൾ ഇല്ലാത്തവരുമാണ്. അവർ അയൽപക്കത്തെ സഹപാഠികളെ ഇക്കാര്യത്തിന് ആശ്രയിക്കുക എന്നത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഗുണപരമായ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിക്കാനായി എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കുന്നില്ല. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 4 ലക്ഷത്തോളം വർധനയുണ്ടായി എന്നത് ഇതിന് തെളിവ് തന്നെയാണ്. 8-ാം ക്ലാസ് മുതൽ 10 വരെയുള്ള 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി മാറ്റുകയും ചെയ്തിരുന്നു. റേഷൻ കട മുതൽ ആശുപത്രി വരെ ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം വ്യാപകമാകുന്ന ഈ കാലഘട്ടത്തിൽ ഈ സാക്ഷരത അനിവാര്യമായിരിക്കുന്നുവെന്നതാണ് സത്യം. സംസ്ഥാനത്ത് സർക്കാർ വിദ്യാലയങ്ങളിലും എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലുമായി മൊത്തം 45 ലക്ഷത്തിൽപരം വിദ്യാർത്ഥികളാണുള്ളത്. ഇവരിൽ 1 മുതൽ 10 വരെ പഠിക്കുന്നവരിൽ 21,50,785 വിദ്യാർത്ഥികൾ APL വിഭാഗത്തിലാണെങ്കിലും 15,66,112 വിദ്യാർത്ഥികൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. BPL വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് ഫോണോ ടാബ്ലറ്റ് PCയോ ലാപ്ടോപ്പോ വാങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഈ വിഷയത്തിൽ ഫലപ്രദമായ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലയളവിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി ടാബുകൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും അത് നടപ്പിലാകാതെ പോയി. 8-ാം ക്ലാസ് മുതൽ നൽകിയാൽ ഹൈസ്കൂൾ തലം വരെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനപ്പെടുമെന്ന ലക്ഷ്യത്തോടെ കൈക്കൊണ്ട ആ തീരുമാനം ചുവപ്പ് നാടയിൽ കുരുങ്ങി അസ്തമിക്കുകയായിരുന്നു. നിലവിലുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒട്ടാകെ 119,054 ലാപ്ടോപ്പുകളാണുള്ളത്. എന്നാൽ വിദ്യാർത്ഥികളുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇത് തുലോം കുറവാണെന്ന് മനസ്സിലാകും. സർക്കാർ ഏജൻസിയായ കൈറ്റ് ഈ അവധിക്കാലത്ത് വിദ്യാർത്ഥികളുടെ കലാഭിരുചിയും സാഹിത്യവാസനയും പ്രോത്സാഹിപ്പിക്കാൻ സജ്ജമാക്കിയ ഓൺലൈൻ സംവിധാനം പ്രയോജനപ്പെടുത്തിയത് 500,000 താഴെ വിദ്യാർത്ഥികളായിരുന്നു. ഇത്തരം അഭിരുചിയുള്ളവർ മാത്രമാണ് പങ്കെടുത്തതെന്ന് വാദിക്കാമെങ്കിൽ പോലും സാങ്കേതിക സംവിധാനത്തിന്റെ അപര്യാപ്തത ഇതിൽ പ്രകടമാണ്. സ്കൂളുകളിൽ അധ്യാപകരെ കമ്പ്യൂട്ടർ പരിശീലിപ്പിക്കുകയും അതിലൂടെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുകയുമെന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഹൈസ്കൂൾ ക്ലാസുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ ലാബും പരിശീലനവുമൊക്കെ സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കാൻ ഇനിയും സാധ്യമായിട്ടില്ല. മാത്രമല്ല 10-ാം ക്ലാസ് വരെ കമ്പ്യൂട്ടർ അധ്യാപകരുടെ തസ്തിക പോലും സൃഷ്ടിച്ചിട്ടില്ല. സ്കൂൾ PTAയും മറ്റും നൽകുന്ന ഓണറേറിയം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ പരിശീലകർ മാത്രമാണ് 10-ാം ക്ലാസ് വരെയുള്ള അധ്യാപകരെ പല സ്കൂളുകളിലും പരിശീലിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പുകളോ ടാബുകളോ സൌജന്യമായി നൽകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ പഠനാവശ്യത്തിന് പ്രയോജനകരമാകുന്ന ഉള്ളടക്കത്തോടുകൂടിയ ഈ സംവിധാനങ്ങൾ സർക്കാർ ഏജൻസിയുടെയോ മറ്റോ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു. പണമുള്ളവർ പൈസ കൊടുത്ത് വാങ്ങട്ടെ, പാവപ്പെട്ടവർക്ക് സൌജന്യമായി നൽകുന്നതിനുള്ള പദ്ധതി സർക്കാർ തയ്യാറാക്കുക തന്നെ വേണം. ഏത് തലം മുതൽ നൽകണമെന്നൊക്കെ സർക്കാരിന് തീരുമാനിക്കാം. പ്രാരംഭത്തിൽ സാമ്പ്രദായിക രീതിക്കൊപ്പം ഓൺലൈൻ സംവിധാനവും സമ്മിശ്രമായി ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികൾ സജ്ജരാവുക എന്നതാണ് പ്രധാനം. അതുപോലെ ഇത്തരം സാങ്കേതിക സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്താത്ത വിധത്തിൽ വേണം ഉള്ളടക്കം ആവിഷ്കരിക്കാൻ. ലോകത്ത് മൊത്തം തൊഴിലവസരങ്ങളിൽ 68% സേവനമേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കെ ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ നമ്മുടെ കുട്ടികൾ പിന്നിലായി പോകാൻ പാടില്ല.